ദൈവവചനം വായിക്കുവാനും ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും നമുക്ക് ലഭിക്കുന്ന അവസരം എത്ര വലിയൊരു പദവിയാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം വേണ്ട വിധം പ്രതികരിക്കാതിരുന്നിട്ടും ഈ വചനം നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഇങ്ങനൊരു സ്ഥിതിയിൽ നാം ആയിരുന്നെങ്കിൽ എന്തു ചെയ്തേനേ? ഒരാളോട് 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു കാര്യം നാം പറയുമോ? ആദ്യത്തെ പ്രാവശ്യം തന്നെ ആ വ്യക്തി ശരിയായി പ്രതികരിച്ചില്ല എങ്കിൽ നാം മുഷിയും. ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഓരോ ദിവസവും ശ്രദ്ധിക്കുകയും വായിക്കുകയും മറ്റും ചെയ്യുന്ന ദൈവവചനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ദൈവവചനം താങ്കളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പരിവർത്തനം വരുത്തിയിട്ടുണ്ടോ? ചിന്തിക്കൂ സുഹൃത്തേ. സാധാരണ ദൈവവചനം കേൾക്കുന്നവർ അതിനോട് പ്രതികരിക്കുന്ന വിധങ്ങളാകുന്നു ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്താവിഷയം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം വരെയാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കഴിഞ്ഞത്. കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുകയും അവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കൂട്ടം മതഭക്തരെ കുറിച്ച് നാം അവിടെ കാണുകയുണ്ടായി. യേശു തന്നെ അവരെ വിളിച്ചത് സർപ്പസന്തതികളെ എന്നാണ്. 12-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ നാം കാണുന്നത്, നല്ല മനുഷ്യന് തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. ഹൃദയമാകുന്ന കിണറ്റിലുള്ളത് മാത്രമേ അധരമാകുന്ന ബക്കറ്റിലൂടെ വെളിയിൽ വരൂ എന്നാരോ പറഞ്ഞു. യേശു ആ മത നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ വിരണപ്പെടുത്തുന്ന ഈ കുറ്റാരോപണം വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ, ക്രിസ്തു അവരെ തള്ളിക്കളഞ്ഞു എന്നത്രേ. അവർ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്തുവോ? കുറഞ്ഞത് ഈ ശത്രുക്കളുമായുള്ള തെറ്റൽ അവസാനത്തേതും മുറിവ് കരിയാത്തതുമാകുന്നു. 36-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിസാര വാക്കുന്നത് കൊണ്ട് ദൈവദൂഷണം അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 37-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. താങ്കളെ കുറ്റം വിധിക്കുന്നതിന്റെ കാരണം താങ്കളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് താങ്കൾ വിളിച്ചു പറയുന്നത് എന്നതത്രേ. 38-ാം വാക്യത്തിൽ നാം കാണുന്നു, അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, വളരെ വഞ്ചനാപരമായ വേറൊരു മാർഗമാണ് പരീശന്മാരും ശാസ്ത്രിമാരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു അടയാളം ചോദിക്കുന്നതിലൂടെ അവരും അവനോടങ്ങ് യോജിക്കുന്നു എന്ന് കാണിക്കുവാനാണ് പരീശന്മാരും ശാസ്ത്രിമാരും ആഗ്രഹിച്ചത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അഭിനയം. ഒരു അടയാളം കണ്ടതുകൊണ്ട് വിശ്വസിക്കുവാൻ അവർക്കൊരു ഉദ്ദേശവുമില്ല, അവനെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത. കർത്താവ് അവരോട് മറുപടി പറയുന്നത് എപ്രകാരമാകുന്നു എന്ന് ശ്രദ്ധിക്കുക. 39-ാം വാക്യത്തിൽ, ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. എന്തായിരുന്നു യോനായുടെ അടയാളം? അവൻ തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. 40-ാം വാക്യത്തിൽ, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. തന്നോട് അടയാളം ആവശ്യപ്പെട്ടവർക്ക് ഒരടയാളവും നൽകില്ല എന്ന് യേശു ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അവൻ തന്നെ പഴയ നിയമത്തിലെ 2 സംഭവങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചു. 1-ാമത്തെ സംഭവം പ്രവാചകനായിരുന്ന യോനായുടെ കാര്യമായിരുന്നു. മത്സ്യത്തിന്റെ വയറ്റിലായിരുന്ന യോനായെ യഥാർത്ഥത്തിൽ മരണത്തിൽ നിന്നും ഉയർപ്പിക്കുകയാണ് ചെയ്തത്. ദൈവം അവനെ അന്ധകാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും വെളിച്ചത്തിലേക്കും ജീവനിലേക്കും കൊണ്ടുവന്നു എന്ന് നാം കാണുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ഉയർത്തെഴുന്നേൽപ്പിനോട് സാമ്യപ്പെടുത്തിയാണ് യോനായുടെ അനുഭവം പറഞ്ഞിരിക്കുന്നത്. 41-ാം വാക്യത്തിൽ, നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും, അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ. വലിയ മത്സ്യത്തിനിൽ നിന്നും അത്ഭുതകരമായി മോചിപ്പിക്കപ്പെട്ടതിന് ശേഷമത്രേ നിനവേക്കാർ യോനായെയും അവന്റെ പ്രസംഗത്തെയും കൈക്കൊണ്ടത്. അങ്ങനെ അവർ അനുതപിച്ചു. ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിന്റെ പ്രവർത്തനം അവരെ വളരെ മോശമായ ഒരു സ്ഥിതിയിൽ അത്ര കൊണ്ടെത്തിച്ചത്. കാരണം അവർ അവരുടെ മശിഹായെ കൈക്കൊണ്ടില്ല, മാനസാന്തരപ്പെട്ടുമില്ല. പഴയ നിയമത്തിൽ നിന്നും ക്രിസ്തു അവരെ ഓർപ്പിച്ച 2-ാമത്തെ സംഭവം ശലോമോനെ സംബന്ധിക്കുന്നതായിരുന്നു. 42-ാം വാക്യത്തിൽ, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും, അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. യേശു യോനായിലും ശലോമോനിലും വലിയവനായിരുന്നു. ശേബാരാജ്ഞി ശലോമോന്റെ വർത്തമാനം കേട്ടിട്ട് ഭൂമിയുടെ അറുതികളിൽ നിന്നും ശലോമോന്റെ ജ്ഞാനം കേൾക്കുന്നതിനായി വന്നു. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും വന്നു. പക്ഷേ ആ ജനം അവങ്കിലേക്ക് തിരിഞ്ഞില്ല. അടുത്തതായി യേശു നൽകുന്നത് അധികവും നിഗൂഢവും ഞെട്ടിപ്പിക്കുന്നതുമായ ഉപമകളിൽ ഒന്നാണ്. 43-ാം വാക്യത്തിൽ, ഒരു മനുഷ്യനിൽ അശുദ്ധാത്മാവുണ്ടായിരുന്നു, അതവനെ വിട്ടുപോകുന്നു. ഇപ്പോൾ ആ മനുഷ്യന്റെ ചിന്ത താൻ ആകെ ശുദ്ധമായി എന്നത്രേ. പിന്നെ എന്ത് സംഭവിക്കുന്നു? 43-ും 44-ും വാക്യങ്ങളിൽ നാം കാണുന്നത്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ പുനഃക്രമീകരണം നല്ലതല്ല. സ്വഭാവ ദൂഷ്യങ്ങൾ മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. പ്രിയ സുഹൃത്തെ, പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്നും താങ്കൾക്ക് അകന്നു നിൽക്കാം, പക്ഷേ അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ഒരു ക്രിസ്തു ശിഷ്യനാകില്ല. മദ്യപാനം നിർത്തിയത് കൊണ്ടോ വഴക്കുണ്ടാക്കുന്നത് നിർത്തിയത് കൊണ്ടോ താങ്കൾ ദൈവഭയത്തിലാകില്ല. താങ്കൾക്കറിയാവുന്ന പാപങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചാൽ തന്നെ താങ്കൾ ഒരു ക്രിസ്തു ശിഷ്യനാകില്ല. ജീവിതത്തിലൊരു നവീകരണമല്ല ആവശ്യം. ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർ മാത്രമേ ദൈവമക്കളായിത്തീരൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന്. 45-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഇതേ സ്ഥിതി ഇന്നും കാണാവുന്നതാണ്. ലോകത്തിലേക്കും കഠിന ഹൃദയരായ വ്യക്തികൾ ആരാകുന്നു എന്നറിയാമോ? ക്രിസ്തീയ സഭാംഗത്വമുള്ള രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾ. കാരണം ഇവർ ചിന്തിക്കുന്നത് അവർക്കൊരു കുഴപ്പവും ഇല്ല എന്നത്രേ. ഇവരിൽ തന്നെ കാഠിന്യം കൂടിയവരും കുറഞ്ഞവരുമുണ്ട്. ആരാധനയ്ക്കൊരിക്കൽ പോലും സംബന്ധിക്കാത്തവരെക്കാൾ വളരെയേറെ കഠിനരാണ് മതപരമായ കാര്യങ്ങൾക്ക് മുൻപിൽ ഓടുന്നവർ. ഇവർ കള്ളുകുടിക്കില്ല, കഞ്ചാവ് വലിക്കില്ല, നാട്ടിൽ മാന്യന്മാർ തന്നെയാണ്. പക്ഷേ അവർ ആകെ തകർന്നവരാണ്. അവർ സ്വയം നവീകരണത്തിൽ കൂടി പോയവരാണ്. ഒഴിഞ്ഞും അടിച്ചു വാരി അലങ്കരിച്ചു വിട്ടിരിക്കുന്നു. ഒരു ഒഴിഞ്ഞ വീട് പോലെ അത്രേ അവർ. സകല അശുദ്ധാത്മാക്കൾക്കും ഒന്നേ ചെയ്യേണ്ടു, ഒഴിഞ്ഞ് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാം. പിശാച് അവരെ സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷെ അവർ ആ സത്യം അറിയുന്നില്ല. നവീകരണം എന്ന് പറഞ്ഞാൽ മരണവും നാശവുമാകുന്നു. അതേസമയം പുതുജനനം എന്ന് പറഞ്ഞാൽ ജീവനും സ്വാതന്ത്ര്യവുമാകുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഒരു പുനഃക്രമീകരണം ചെയ്തിട്ടേ ഉള്ളോ? അതോ പുതുജനനം പ്രാപിച്ചിട്ടുണ്ടോ? പുതുതായി ജനിക്കാത്തിടത്തോളം കാലം താങ്കളുടെ നല്ല സ്വഭാവങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു വിലയുമില്ല. ഇനിയും കള്ളു കുടിച്ചാൽ ചത്തുപോകും എന്ന് ഡോക്ടർ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ കുടി നിർത്തിയ താങ്കൾ അതുകൊണ്ട് മാത്രം ദൈവപൈതലാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ച് പലതും ചെയ്യാതിരുന്നിട്ട് പരിശുദ്ധനാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കണ്ണിൽ മണ്ണിടാം. അത് മാത്രം. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം പുതുതായി ജനിക്കണം എന്നത്രേ. 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഇനിയും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിന് തൊട്ടു മുൻപ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് അത്രേ. അത് അമ്മയും മകനുമുള്ള ബന്ധത്തെക്കാൾ, രക്തബന്ധത്തിലുള്ള സഹോദരന്മാരെക്കാൾ വലിയൊരു ബന്ധമുണ്ട്. ഇത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവവുമായി സ്ഥാപിക്കപ്പെട്ട ഒരു ബന്ധമത്രേ. ഈ ലോകത്തിലെ ഒരു ബന്ധത്തിനും അത്രത്തോളം ദൃഢതയില്ല. ഇത് രക്തബന്ധമാണെന്ന് പറയാം, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധം. നമുക്ക് ആ സംഭവം ഒന്ന് ശ്രദ്ധിക്കാം. 46 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മ ആർ, എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. കർത്താവ് ഇവിടെ പറയുന്നത്, ഇന്നുള്ളതിൽ ഏറ്റവും ശക്തമായ ബന്ധം ക്രിസ്തുവും ഒരു വിശ്വാസിയും തമ്മിലുള്ളത് അത്രേ എന്നാകുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവപൈതൽ ആയിരിക്കുകയും താങ്കളുടെ കുടുംബത്തിലുള്ളവർ ആ അനുഭവത്തിലാകാതെയും ഇരുന്നാൽ താങ്കൾക്ക് സ്വന്തക്കാരോടുള്ള ബന്ധത്തെക്കാൾ അടുത്ത ബന്ധമായിരിക്കും യേശു കർത്താവിനോടുള്ളത്. താങ്കളെ പ്രസവിച്ച അമ്മയോട് പോലും ഉള്ളതിൽ അടുത്ത ബന്ധം ക്രിസ്തുവിനോടായിരിക്കും. അതാണ് ആത്മീയ ബന്ധം, നിലനിൽക്കുന്ന ബന്ധം. നിത്യമായ ബന്ധം. താങ്കളുടെ കുടുംബത്തിലെ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളോടുള്ള ബന്ധത്തെക്കാൾ അടുത്ത ബന്ധം മറ്റുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടായിരിക്കും. ഇത് മനോഹരമല്ലേ? ഒരു പുതിയ ബന്ധത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പലർക്കും ചിന്തിക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ സങ്കുചിത മനോഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. യേശു കർത്താവ് ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവുമായി വ്യക്തിപരമായ ബന്ധത്തിലെത്തിയതിനാൽ സ്വന്തക്കാരും ബന്ധുക്കാരും തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയോ താങ്കൾ? എങ്കിൽ ഇത് ഈ ലോകത്തിലെ ഏതൊരു ബന്ധത്തെക്കാളും വലിയ ബന്ധമാകുന്നു. ഈ ലോകബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ ഒരിക്കലും നശിക്കാത്ത നിത്യബന്ധത്താൽ ക്രിസ്തു നമ്മെ ദൈവമക്കളാക്കിയിരിക്കുന്നു. എത്ര വലിയ ആശ്വാസമില്ലേ? ഒടുവിലത്തെ വാക്യം കൂടെ നോക്കിക്കാട്ടെ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? അതൊന്നു മാത്രമാണ്, താങ്കൾ യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കണം എന്നും അവനെ കൈക്കൊള്ളണമെന്നും അവനിൽ ആശ്രയിക്കണമെന്നും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തിൽ ആശ്രയിപ്പാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ബൈബിളിലെ തന്നെ അതിപ്രധാനമായ ഒരു അധ്യായത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം പഠിക്കുവാൻ നാം അല്പസമയം കൂടുതലെടുക്കും. ശ്രദ്ധിച്ചു കേൾക്കണമേ എന്ന് ഓർപ്പിക്കട്ടെ. ഈ അധ്യായത്തിലെ പ്രതിപാദന വിഷയം സ്വർഗരാജ്യത്തെ കുറിക്കുന്ന ഉപമകളാണ്. അതിനും ഒരു പ്രത്യേകതയുള്ളത് എന്തെന്നാൽ, ഇസ്രായേൽ സ്വർഗരാജ്യത്തെ ത്യജിച്ചതു മുതൽ ക്രിസ്തു തിരികെ വന്ന് രാജ്യം സ്ഥാപിക്കുന്നത് വരെയുള്ള രാജ്യത്തിന്റെ ഗതിയെ കാണിക്കുന്നതാണ് ഈ ഉപമകൾ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വിശുദ്ധ ബൈബിളിലെ തന്നെ താക്കോൽ പുസ്തകമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. പഴയ പുതിയ നിയമങ്ങളിലേക്കുള്ള തുറന്ന വാതിലത്ര വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. അങ്ങനെയെങ്കിൽ 13-ാം അധ്യായമാണ് ഈ സുവിശേഷത്തിന്റെ താക്കോൽ അധ്യായം. അങ്ങനെ വരുമ്പോൾ 13-ാം അധ്യായം എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാകുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ? സ്വർഗരാജ്യം എന്താകുന്നു എന്നുള്ളതിന് പുസ്തകത്തിലെ വേറെ ഏതൊരു ഭാഗത്തെക്കാളും ഭംഗിയായ വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നും അത്രേ. ഈ ഭാഗത്തെ ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണം എന്ന് നാം വിളിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിന്റെ 3 പ്രധാന പ്രഭാഷണങ്ങളിൽ ഒന്നത്രേ ഇത്. ഒന്നാമതായി ഗിരിപ്രഭാഷണം. ഇത് ഭൂതകാലത്തിലേക്ക് നോക്കുന്നു. ദേശത്തിനു വേണ്ടിയുള്ള നിയമങ്ങളാണ് അവ. രണ്ടാമതായി ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണം. ഇതിൽ വർത്തമാനകാലത്തിൽ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കും എന്നത്രേ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമതായി ഒലിവുമലയിലെ പ്രഭാഷണം. ഇത് ഭാവി കാലത്തിലേക്കാണ് നോക്കുന്നത്. രാജാവിന്റെ മടങ്ങി വരവും ഈ കാലത്തിന് ശേഷമുള്ള കാര്യങ്ങളും. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് തന്റെ പ്രസംഗത്തിൽ യോഹന്നാൻ സ്നാപകനെ പിന്തുടർന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിനെന്ന് അവൻ പറഞ്ഞു. അതുമാത്രമല്ല, ആ രാജ്യത്തിന്റെ നിയമം നമ്മുടെ കർത്താവ് പ്രഖ്യാപിച്ചു. അതത്രേ ഗിരിപ്രഭാഷണം. തുടർന്ന് അവൻ കാണിച്ചു കൊടുത്തത് എന്തെന്നാൽ, താൻ പ്രഖ്യാപിച്ച മൂല്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള ശക്തി കഴിവ് തനിക്കുണ്ടെന്ന് അവൻ കാണിച്ചു. എന്നിട്ട് അവൻ ശിഷ്യന്മാരെ ദൂതുമായി പുറത്തേക്ക് അയച്ചു. ആ ദൂത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഇസ്രായേൽ തങ്ങളുടെ രാജാവിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് താൻ വീര്യപ്രവൃത്തികൾ ചെയ്ത പട്ടണത്തിന് എതിരെയും മത നേതാക്കന്മാർക്കെതിരെയും ഒരു ന്യായവിധി വരുത്തുവാൻ ക്രിസ്തു ഒരുങ്ങുന്നു. ആ മത നേതാക്കന്മാർ ഒരു അടയാളം ചോദിച്ചപ്പോൾ ക്രിസ്തു നൽകിയ മറുപടി, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അവർക്ക് നൽകില്ല എന്നത്രേ. പുനരുത്ഥാനത്തിന്റെ ഒരടയാളമായിരുന്നു യോന. അത് അല്പം കൂടി കഴിഞ്ഞ് ക്രിസ്തുവിൽ നിറവേറപ്പെടുന്നത് അവർ കാണുവാൻ പോവുകയാണ്. അതെ, ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്ന ക്രിസ്തു. ഒടുവിലായി അവൻ ആ വ്യക്തിപരമായ ക്ഷണം നൽകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സംശയം എന്തെന്നാൽ, സ്വർഗരാജ്യത്തിന് എന്ത് സംഭവിക്കും? തൻ്റെ ആദ്യത്തെ വരവിൽ സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കില്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിനും തേജസ്കരണത്തിനും മധ്യയുള്ള ഇടവേളയിൽ സ്വർഗരാജ്യത്തിന് എന്ത് സംഭവിക്കും? അതത്ര നാം പഠിക്കുവാൻ പോകുന്നത് ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണത്തിൽ. 7-8 ഉപമകൾ ഉപയോഗിച്ച് ക്രിസ്തു വ്യക്തമാക്കുന്നത് നേരത്തെ പറഞ്ഞ ഇടവേളയിൽ സ്വർഗരാജ്യത്തിന്റെ ഈ ഭൂമിയിലെ അവസ്ഥയാണ്. ഇത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെ ഗൂഢാർത്ഥം ആകുന്നു എന്ന് തോന്നുന്നുണ്ടോ? ശ്രദ്ധിക്കൂ, അതിമനോഹരമായ ഒരു പഠനമാകുന്നു 13-ാം അധ്യായത്തിലേത്. ഗൂഢാർത്ഥ ഉപമകൾ എന്ന് നാം ഇതിനെ വിളിക്കുന്നതിന് കാരണം ബൈബിളിൽ ഗൂഢാർത്ഥം അല്ലെങ്കിൽ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സമയം വരെ രഹസ്യമായിരിക്കുന്നതും അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതും പിന്നീട് വെളിപ്പെടുത്തുന്നതുമായ കാര്യങ്ങളെയാണ്. ഈ നിർവചനപ്രകാരം സഭ എന്നത് ഒരു മർമ്മമാകുന്നു. കാരണം പഴയ നിയമത്തിൽ സഭ എന്നത് വെളിപ്പെടുത്തിയ ഒരു കാര്യമല്ല, ക്രിസ്തുവിന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷമാണ് അത് വെളിപ്പെടുത്തിയത്. വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുൻപ് സഭ എന്നൊന്നും ഉണ്ടായിരിക്കാൻ കഴിയില്ല. Ephesians 5:25 പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നത്രേ. നാം എപ്പോഴും ശ്രദ്ധയിൽ വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, സ്വർഗരാജ്യം എന്നതിൻ്റെ പര്യായമല്ല സഭ എന്നത്. സഭ എന്നുള്ളതിൻ്റെ സമാനാർത്ഥ പദമല്ല സ്വർഗരാജ്യം എന്നുള്ളതും. പലരും ഈ വ്യത്യാസം അറിയാതെയാണ് സംസാരിക്കാറുള്ളത്. ഇന്ന് ദൈവരാജ്യം എന്നാൽ സമസ്ത ക്രൈസ്തവ ലോകത്തെയും കുറിക്കുന്നതാകും. സഭ സമസ്ത ക്രൈസ്തവ ലോകത്തിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു വിധത്തിലും സമസ്ത ക്രൈസ്തവ ലോകവും സഭ ആകില്ല. ഞാൻ വിവരിക്കുന്നത് താങ്കളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നില്ലല്ലോ. നമ്മുടെ ധാരണകൾ മിക്കപ്പോഴും തെറ്റായിട്ടുള്ളതാണ്. പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പഠിച്ചാലും പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ദൈവരാജ്യം ഇസ്രായേലിന് നൽകുകയും അവർ അതിനെ തള്ളിക്കളയുകയും ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ഗതിയെയാകുന്നു ഈ ഗൂഢാർത്ഥ ഉപമകൾ കാണിക്കുന്നത്. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ സമയം മുതൽ രാജാവായി അവൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന സമയം വരെയുള്ള കാലത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അത്രേ ഈ ഉപമകൾ വെളിപ്പെടുത്തുന്നത്. ഈ പ്രത്യേക കാലയളവ് മുഴുവനും ഈ ഉപമകളിലൂടെ കർത്താവ് വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നു. ഞാൻ ഇത്രയും വിശദീകരിച്ചതിന്റെ വെളിച്ചത്തിൽ ഈ ഭാഗത്തിന്റെ ഗൗരവം താങ്കൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാം ഈ അധ്യായം ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഈ പ്രവർത്തനങ്ങൾ എത്ര രസകരമായിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. 13:1-2. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെയിരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരൂപാത്മകത്വം ശ്രദ്ധിച്ചേ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നത് ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ച് അത്രേ സംസാരിക്കുന്നത്. കടലരികെ ഇരുന്നു എന്ന് പറയുമ്പോൾ കടൽ യഹൂദേതര രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിക്കുന്നത് അത്രേ. തിരുവചനത്തിൽ മറ്റ് ഭാഗങ്ങളിലും ഈ പ്രതിരൂപാത്മകത്വം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഇസ്രായേൽ രാഷ്ട്രത്തെ വിട്ടിട്ട് ലോകത്തിലേക്ക് തിരിയുകയാണ്. താൻ രാജാവായി മടങ്ങി വരുന്നതുവരെയും ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ കർത്താവ് ഇപ്പോൾ സംസാരിക്കുന്നു. തൻ്റെ രീതിയിൽ വന്നതായ വലിയൊരു മാറ്റത്തെയാണ് ഈ പ്രവർത്തനം വിളിച്ചറിയിക്കുന്നത്. അവനെ കേൾക്കുവാനായി വലിയ പുരുഷാരം അവൻ്റെ ചുറ്റും വന്നുകൂടി. അവർ കരയിൽ നിൽക്കുമ്പോൾ കർത്താവ് ഒരു പടകിൽ കയറിയിരുന്നു. അവരോട് സംസാരിക്കുവാൻ അവൻ ആരംഭിച്ചു. ഈ അധ്യായത്തിൽ ക്രിസ്തു പല ഉപമകൾ പറയുന്നെങ്കിൽ തന്നെയും രണ്ടെണ്ണം മാത്രമേ അവൻ വ്യാഖ്യാനിക്കുന്നുള്ളൂ. വിതയ്ക്കുന്നവൻ്റെ ഉപമയും കോതമ്പിൻ്റെയും കളയുടെയും ഉപമയും. മറ്റുള്ള ഉപമകളിലെ പ്രതീകങ്ങളെ മനസ്സിലാക്കുവാൻ ക്രിസ്തുവിൻ്റെ ഇവിടുത്തെ വ്യാഖ്യാനം നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, വിതയ്ക്കുന്നവൻ്റെ ഈ ഉപമയിലെ പറവകൾ സാത്താനെ ചിത്രീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത് എന്തെന്നാൽ, മറ്റേതെങ്കിലും ഉപമയിൽ ക്രിസ്തു പറവകളുടെ പ്രതീകം കൊണ്ടുവന്നാൽ അതെന്തെങ്കിലും നല്ലതിനെ ചിത്രീകരിക്കുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. നമ്മുടെ കർത്താവിൻ്റെ വിശദീകരണത്തോട് നാം യോജിക്കുകയും അതിനോട് പൊരുത്തമുള്ള വിധത്തിൽ നാം വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനിക്കുകയും വേണം. ഇതൊരു നല്ല മാതൃക തന്നെയല്ലേ? ഗൂഢാർത്ഥ ഉപമകളിൽ ആദ്യത്തേതാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിലെ എല്ലാ ഉപമകളുടെയും അടിസ്ഥാനമായി നമുക്കത് പരിഗണിക്കാവുന്നതാണ്. 3 വരുമ്പോൾ അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ഞാൻ മുൻപോട്ട് പോയി വിതയ്ക്കുന്നവനെ കുറിച്ച് കർത്താവ് നൽകിയ വ്യാഖ്യാനം തന്നെ പറയട്ടെ. കുറെ കഴിയുമ്പോൾ അവൻ നമ്മോട് പറയുന്നുണ്ട്, വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാകുന്നു എന്നും വിത്ത് ദൈവവചനത്തെ പ്രതിനിധീകരിക്കുന്നു എന്നും. ഇനിയും 4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു, സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി, വേർ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ച് വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പലസ്തീനിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു വിത്ത് വിതയ്ക്കുന്നത്. നിലമൊരുക്കിയതിനു ശേഷം വിതയ്ക്കുന്നവൻ വിത്ത് വലിച്ചെറിയുമായിരുന്നു. ഈ കാഴ്ച നമ്മുടെ നാടുകളിലും സാധാരണയാണല്ലോ. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, എള്ള് ഇവയെല്ലാം വിതയ്ക്കുന്നത് താങ്കൾ കണ്ടിരിക്കുമല്ലോ. വളരെ വ്യക്തമായൊരു ചിത്രം നമുക്ക് മനസ്സിൽ ഉരുത്തിരിയുന്നില്ലേ? ഇന്ന് പട്ടണത്തിലൊക്കെ പാർക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും പ്രായമുള്ളവർക്ക് ഇത് വളരെ പരിചയമുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിതയ്ക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഗോതമ്പിന്റെയും കളയുടെയും ഉപമയിൽ നിന്നും നമുക്കിത് വ്യക്തമാകുന്നു. വിത്ത് വിതയ്ക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ഇന്നത്തെ ലോകത്തിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന ഒരു വ്യാഖ്യാനമാകുന്നു ഇതെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അവിടുന്ന് രാജാവായിരുന്നു, പക്ഷേ തൻ്റെ രാജകീയ വസ്ത്രം അവൻ മാറ്റിവെച്ചു. ഇന്ന് അവൻ ഒരു കൃഷിക്കാരൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അതെ, വിത്ത് വിതയ്ക്കുക. പക്ഷേ അവിടെ നിന്നും രാജാവാണ്. 19-ാം വാക്യത്തിൽ നിന്നും നാം പഠിക്കുന്നത് വിത്ത് ദൈവവചനത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ്. നിലം ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിലം ലോകമാണ്, സഭയല്ല. ലോകത്തിൻ്റെ ഒരു സാഹചര്യത്തെ അത്രേ നാം ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ചിത്രം ഇനിയും പറയുന്ന പ്രകാരമാകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭ ഇതാ ഇവിടെ ലോകത്തിൽ, അതിന് വെളിയിൽ വലിയ പുരുഷാരം, ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ലാത്ത പുരുഷാരം. ദൈവവചനം ഇവിടെ ഒരാളോട് പറഞ്ഞു, പിന്നെ അവിടെ ഒരാളോട് പറഞ്ഞു, അവിടെയും ഇവിടെയും അതറിയിച്ചു. ഒരാൾ അംഗീകരിച്ചു, മറ്റൊരാൾ തള്ളിക്കളഞ്ഞു. എല്ലാവരും കൈക്കൊള്ളുകയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം വിത്ത് വിതയ്ക്കുക എന്നത് അത്രേ. വിത്ത് വിതയ്ക്കുക എന്ന ഈ വലിയ പരിപാടിയുടെ ഉത്തരവാദിത്വം ക്രിസ്തുവിനാണ്. എനിക്ക് പ്രവർത്തിക്കുവാനായി അവനൊരു ചെറിയ കോൺ നൽകിയിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്വം അവിടെ വിത്ത് വിതയ്ക്കുക എന്നത് മാത്രമാണ്. ഇവിടെ കുറെ കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിത്ത് വിതയ്ക്കുവാനുള്ള കാലമാകുന്നു ഇത്. തലനാരിഴ കീറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കൊയ്ത്ത് എന്നത് ഇന്നത്തേക്കുള്ള ചിത്രമല്ല. അത് കേട്ടപ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുവോ? കൊയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തു പറഞ്ഞില്ലേ? ഇതാണല്ലോ താങ്കളുടെ സംശയം. അത് ശരിയാണ്. നമുക്ക് അത് തന്നെ ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് തൻ്റെ അപ്പോസ്തലന്മാരെ പറഞ്ഞയക്കുന്നതിന് തൊട്ടു മുമ്പ് വരുന്നതായ ഭാഗം അത്രേ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ന്യായപ്രമാണത്തിന്റെ യുഗം അവസാനിക്കുന്നു. വിത്ത് വിതച്ചതിന് ശേഷം മാത്രമാണല്ലോ കൊയ്ത്തുകാലം വരുന്നത്. ഏകദേശം 1500 വർഷം ന്യായപ്രമാണത്തിന് കീഴിൽ വിത്ത് വിതയ്ക്കുണ്ടായി. അതിനുശേഷം കൊയ്ത്തു വന്നു. തുടർന്ന് ഒരു പുതിയ യുഗം, ഒരു പുതിയ വ്യവസ്ഥിതി വന്നു. ഒരു കാലത്തിന്റെ അവസാനത്തിൽ ഒരു കൊയ്ത്തുണ്ടാകുന്നു. ഒരു കാലത്തിന്റെ ആരംഭത്തിൽ വിത്ത് വിതയ്ക്കപ്പെടുന്നു. ഒരു കാര്യം തറപ്പിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാലത്തിന്റെ അന്ത്യത്തിൽ വരുന്നതായ കൊയ്ത്ത് ന്യായവിധിയാകുന്നു. തുടർന്ന് വരുന്നതായ ചില ഉപമകളിൽ നാം ഇത് വ്യക്തമായി കാണുന്നതാണ്. എന്തായിരുന്നാൽ തന്നെയും നമ്മുടെ ഈ കാലങ്ങളിൽ നാം ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നവരായിരിക്കണം. ഞാൻ ഈ പഠിപ്പിക്കുന്ന വചനം റേഡിയോയിലൂടെ ശ്രദ്ധിച്ചതിന് ശേഷം ആരെങ്കിലും അയക്കുന്ന ഒരു കത്ത് എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും. ചിലർ ഒരു വർഷത്തിലധികം ക്രമമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് വിത്ത് മുളയ്ക്കുന്നത്. ഫലം പുറപ്പെടുവിക്കുന്നത് അതിനുശേഷമാണ്. ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്രയും കാലം വിത്ത് വിതയ്ക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാകുന്നു. സുഹൃത്തെ, താങ്കളുടെയും ഉത്തരവാദിത്വം വിത്ത് വിതയ്ക്കുക എന്നതാണ്. ദൈവവചനമായ വിത്ത് എത്ര മനോഹരമായ ഒരു ഉത്തരവാദിത്വം. ഈ വിത്ത് എവിടെയെല്ലാം ആകുന്നു വീഴുന്നതെന്ന് ശ്രദ്ധിച്ചേ. 4 വിധത്തിലുള്ള മണ്ണിലാണ് വിത്ത് വീഴുന്നത്. അതിൽ 4-ൽ 3 ഭാഗം വിത്ത് വളരുന്നില്ല, അവ നശിക്കുന്നു. വിത്തിനൊരു കുഴപ്പവുമില്ലായിരുന്നു, പക്ഷേ മണ്ണ് പ്രശ്നമുള്ളതായിരുന്നു. ദൈവമാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് താങ്കൾക്ക് എത്ര വേണമെങ്കിലും വാദിക്കാം. പക്ഷേ ഈ ഉപമയിൽ വളരെയധികം സ്വന്തമായി തീരുമാനം എടുക്കുവാനുള്ള ശേഷിയെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. വിത്തിനെ സംബന്ധിച്ചിടത്തോളം നിലത്തിന്റെ അവസ്ഥ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വിത്ത് വീണ വിവിധ തരത്തിലുള്ള മണ്ണിനെ കുറിച്ച് ക്രിസ്തു നൽകുന്ന വ്യാഖ്യാനം നമുക്കിനിയും ഒന്ന് നോക്കാം. 4-ാം വാക്യത്തിൽ അവൻ പറയുന്നത് ചിലത് വഴിയരികെ വീണു എന്നത്രേ, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. 19-ാം വാക്യത്തിൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകി കൊടുക്കുന്നുണ്ട്. പറവകൾ ദുഷ്ടനായവനാകുന്നു എന്ന് പറയുന്നു. വഴിയരികെ വീണതായ വിത്ത് സാത്താൻ എടുത്തു കളയുന്നു. ഇതൊരു മുന്നറിയിപ്പ് പോലെ ഓരോ വിശ്വാസിയും കരുതിയേ മതിയാകും. സ്വയം ഒന്ന് പരിശോധിക്കുവാൻ ഓരോരുത്തർക്കും ഉതകുന്ന ഒരു വിഷയമായിരിക്കണം ഇത്. പ്രിയ സുഹൃത്തെ, ഇത് താങ്കളുടെ സ്നേഹിതന്റെ കാര്യമായി കണക്കാക്കരുത്. ഇത് താങ്കളുടെ കാര്യമായി കണ്ട് പ്രതികരിക്കുന്നതാണ് അനുയോജ്യം. ഞാനല്ല ശരിയാകേണ്ടത്, ഇന്നിടത്ത് ഇന്നാരാകുന്നു ശരിയാകേണ്ടത് എന്നത്ര പലരുടെയും ചിന്ത. സ്വന്തം സ്ഥിതി കാണുവാൻ കഴിയാത്തതിനാൽ പലരും ആത്മീകമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വഴിയരികിലെ മണ്ണ് വാസ്തവത്തിൽ വിശ്വാസികൾ എന്ന് അഭിനയിക്കുന്നവരെ കുറിക്കുന്നതാണ്. ഭക്തിയുടെ കാര്യത്തിൽ മുൻപിൽ തന്നെ നിൽക്കുന്നവർ. അവർ ദൈവവചനം കേട്ടു, പക്ഷെ അത് വിശ്വാസത്താലുള്ള കേൾവിയല്ലായിരുന്നു. വിശ്വാസത്താൽ അല്ല വചനം ശ്രദ്ധിച്ചത്. അല്ല, അങ്ങനെയെങ്ങാണം ആണെങ്കിൽ തന്നെ ഔപചാരികമായ ബുദ്ധിപരമായ വിശ്വാസം മാത്രമായിരുന്നു. തലകുലുക്കി സമ്മതിക്കുകയല്ലാതെ ഒന്നും ആഴമായി ഇറങ്ങാത്ത ഒരു കേൾവി. ഇങ്ങനെയുള്ളവർ ഭക്തി എന്ന് പറയുന്നത് ഒരു നേരം പോക്കായിട്ടാണ് കാണുന്നത്. ഒരു ക്ലബിൽ പോകുന്നത് പോലെയോ ഒരു ലോഡ്ജിൽ താമസിക്കുന്നത് പോലെയോ അത്രയാണ് ഈ കൂട്ടുകാർക്ക് പള്ളിയിൽ. ഒരുതരം തണുത്തുറഞ്ഞ അവസ്ഥ. ഇവരെ ആരാധനകളിൽ കാണുമെന്ന് മാത്രമല്ല, ചിലർ ഭക്തിയിൽ നിന്നും വീണിട്ട് എന്തെങ്കിലുമൊക്കെ ഇസത്തിന്റെ പുറകെയോ മതാചാര സമ്പ്രദായങ്ങളുടെ പുറകെയോ പോയിരിക്കും. ക്രിസ്തീയ മാർഗത്തിന് ഏറ്റവും അധികം ദോഷം വരുത്തുന്നവർ ഒരിക്കൽ ഈ മാർഗത്തിൽ മുൻപോട്ടു പോകുവാൻ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് പിൻപോട്ടു പോയവരാണ്. അവർ കേട്ടിട്ടുള്ള സത്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല, അനുസരിച്ചിട്ടില്ല. സുഹൃത്തെ, വളരെ അപകടകരമായുള്ള ഈ സ്ഥിതിയിൽ തുടരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും വചനം കേൾക്കുവാൻ താങ്കൾക്ക് എത്രയെത്ര അവസരങ്ങളാണ് ലഭിക്കുന്നത്! കേൾക്കുന്ന വചനത്തെ സാത്താൻ എടുത്തു കളയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കൂട്ടത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന്